السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهوارم الله سهودنا ملسطة بشراسي قلي الله سبحانه وتعالى അവനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ജനങ്ങളുടെ വ്യത്യസ്തമായ അവസ്ഥകളെ സംബന്ധിച്ച് നമ്മളൊന്ന് പഠിച്ചു നോക്കുകയാണെങ്കിൽ പല ജോലികളും ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. ജീവിതത്തിൽ വ്യത്യസ്തമായ മേഖലകളിൽ ജോലികൾ ചെയ്യുന്നവർ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ സമയം ചെലവഴിക്കുന്നവർ, ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലാണ് ജനങ്ങളുടെ ജീവിതം. പ്രിയപ്പെട്ടവർ, ഇതൊക്കെ അവർ ജീവിതത്തിൽ ചെയ്യുന്നത് എന്തിനാണ്? അവർ ജീവിതത്തിൽ മുന്നിൽ കാണുന്ന ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ, അവരുടെ ജീവിതം ഒന്ന് ഉഷാറാക്കാൻ, അല്ലെങ്കിൽ അവരവരുടെ കുടുംബത്തിനെ ഒന്ന് നോക്കാൻ, അവരുടെ കുടുംബത്തിന് രണ്ടറ്റവും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ, ജീവിതത്തിൽ അവർ ചെയ്യേണ്ട വ്യത്യസ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ള വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിന്റെ പിന്നിൽ മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നു, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും നാം പഠിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നുകൂടി വിശാലമായി പറഞ്ഞാൽ, ഉബൂദിയത്ത് എന്ന് പറയുന്ന മഹത്തായ ഒരു പദവി, ഇബാദത്തിന്റെ എല്ലാ മേഖലയും അല്ലാഹുവിന്റെ മാത്രം നൽകുക എന്ന ഇബാദത്തിന്റെ മഹത്തായ ഒരു പദവി അല്ലാഹുവിന്റെ മാത്രം നൽകാൻ, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആ ഒരു സാക്ഷാത്കാരം ജീവിതത്തിൽ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ എന്നെയും നിങ്ങളെയും പഠിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ ഉബൂദിയത്തിന്റെ പദവി സാക്ഷാത്കരിക്കുക, ഇതാണ് അല്ലാഹുവിന്റെ ഉദ്ദേശം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമയം ഉബൂദിയത്തിന്റെ പദവി അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വേണ്ടി നൽകാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനു വേണ്ടി എത്രമാത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉബൂദിയത്ത് നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കുക. പ്രിയപ്പെട്ടവരെ, ചില വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഒരു മുസ്ലിം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഇൻഷാ അള്ളാഹ് ഇന്നീ ഒരു ദർസിന്റെ ഉദ്ദേശം. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉബൂദിയത്തിന്റെ പദവി സാക്ഷാത്കരിക്കുക? ഖാല അൽ അല്ലാമത്ത് ഇബ്നുൽ ഖയ്യിം, ഇന്നൽ ഇൻസാന ലാ യുംകിനു അൻ യുഹഖിഖ അൽ ഉബൂദിയത്ത് ഫിദ് ദുനിയ അലൽ വജ്ഹി അല്ലദീ യർദീഹി സുബ്ഹാനഹു ഇല്ലാ ബിൽ ഖുവ്വത്തിൽ ഇൽമിയ്യത്തി വൽ ഖുവ്വത്തിൽ അമലിയ്യ. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവനിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ഉബൂദിയത്തിന്റെ ആ ഒരു പദവി സാക്ഷാത്കരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, അവൻ അറിവുണ്ടായിരിക്കണം. രണ്ട്, അവൻ അമലുകൾ ചെയ്യണം. ഒന്ന്, അവന്റെ ഇൽമുണ്ടാവണം. രണ്ട്, അവന് അമലുണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ മാത്രമേ അവൻ ഉബൂദിയത്തിന്റെ പദവി അവന്റെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലി അദ്ദേഹത്തിന്റെ തരീഖുൽ ഹിജ്റത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ശേഷം അദ്ദേഹം നമ്മൾക്കൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു. നമ്മൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾക്ക് രണ്ട് നിബന്ധനകളാണ്. ഒന്ന്, അവിടേക്കുള്ള വഴി നമ്മൾക്ക് അറിയണം. അതേപോലെ തന്നെ നമുക്ക് ശാരീരികമായിട്ട് പോകാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനാ നിരോധനകളെ സംബന്ധിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതിയെ സംബന്ധിച്ച് ഒരു ബോധം അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ അവന്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാവൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവന്റെ ജീവിതത്തിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ലക്ഷ്യമായ ഉബൂദിയത്തിന്റെ തഹ്ഖീഖ്, അത് പൂർത്തീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, അവന്റെ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ജീവിതത്തിൽ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അതാണ് ഒരു മുഅ്മിൻ ചെയ്യുന്ന ഏറ്റവും മഹത്തായ അമല്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ് നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. وقد روى الامام الحاكم والامام البزار عن حذيفة بن اليمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم فضل العلم احب الي من فضل العباده صححه الالباني صلى الله عليه وسلم പറയുന്നു علم പഠിക്കുന്നതിന്റെ മഹത്വമാണ് ഇബാദത്തിന്റെ മഹത്വത്തിനേക്കാളും എനിക്ക് ഇഷ്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു علم പഠിക്കുന്നതിന്റെ മഹത്വമാണ് ഇബാദത്തിന്റെ മഹത്വത്തേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ علم പഠിക്കലാണ് ഏറ്റവും ഉത്തമം എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ വന്നത് قال العلامه النووي امام نووي رحمه الله عليه നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നു العلماء متفقون على ان الاشتغال بالعلم افضل من الاشتغال بنوافل الصوم والصلاه والتسبيح ونحو ذلك من عبادات البدن ഒരു വ്യക്തി ചെയ്യുന്ന അവന്റെ ജീവിതത്തിൽ സുന്നത്തായിക്കൊണ്ട് അവൻ ചെയ്യുന്ന നോമ്പാവട്ടെ നമസ്കാരമാവട്ടെ തസ്ബീഹാവട്ടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏതൊക്കെ സുന്നത്തായ കർമ്മങ്ങളാവട്ടെ അതിനേക്കാളും ഏറ്റവും ഉത്തമം ഇൽമ് പഠിക്കുന്നതാണ്. എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. എന്തുകൊണ്ടാണ്? ലിയന്ന നഫ അൽ ഇൽമി യഅമ്മു സാഹിബഹു വൽ മുസ്ലിമീൻ. ഒരു വ്യക്തി ഇൽമ് പഠിച്ചാൽ അതുകൊണ്ടുള്ള ഉപകാരം അവന് മാത്രമല്ല മറിച്ച് ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കും കൂടിയാണ്. ഒരു വ്യക്തി നമസ്കാരത്തെ സംബന്ധിച്ച് പഠിച്ചാൽ അവൻ നമസ്കരിക്കുന്നു എന്നതിന് പുറമെ ബാക്കിയുള്ള ആൾക്കാർക്ക് അവൻ നമസ്കാരത്തിന്റെ രൂപം പഠിപ്പിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ ശൈലി പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അവൻ ഒരു കാര്യം പഠിച്ചാൽ അതിന്റെ ഉപകാരം അവനുമാണ്, അതേപോലെ തന്നെ ബാക്കിയുള്ള മുസ്ലിമീങ്ങൾക്കുമാണ്. വന്നവാഫിൽ മുഖ്തസ്വത്തുമ്പി, ഏതെങ്കിലും ഒരു വ്യക്തി ഇൽമ് പഠിക്കാതെ ജീവിതത്തിൽ ഇബാദത്ത് മാത്രം കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് അവന്റെ ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ആർക്കും അതുകൊണ്ടൊരു ഉപകാരവുമില്ല. العلم مصحح علم ആണ് ബാക്കിയുള്ള അമലുകൾക്ക് വിധി നൽകുന്നവൻ. അത് സഹീഹാണോ അല്ലയോ എന്ന് ഒരു വ്യക്തി രണ്ട് റക്അത്ത് നമസ്കരിച്ചാൽ ആ നമസ്കാരം സഹീഹാണോ അല്ലയോ എന്ന് വിധിക്കുന്നത് ഇൽമ് ആണ്. വഗൈറുഹു മുസ്തഖിറുൻ ഇലൈ, ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ഇൽമിലേക്ക് ആവശ്യക്കാരനാണ്, ഇൽമ് ഒന്നിലേക്കും ആവശ്യക്കാരനല്ല എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മജ്മൂഇലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൽമ് പഠിക്കുക എന്നുള്ളതാണ് സുന്നത്തായ എല്ലാ കർമ്മങ്ങളെക്കാളും ഏറ്റവും അഫ്സൽ. അതിൽ യാതൊരു സംശയവുമില്ല. ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇമാം അബൂ നുഈം അദ്ദേഹത്തിന്റെ ഹില്ലയിൽ ഉദ്ധരിക്കുന്നത് പോലെ, ലൈസ ബഅദൽ ഫറായിദ് അഫ്ളൽ മിൻ തലബിൽ ഇൽം, അല്ലാഹു വാജിബാക്കിയ നോമ്പ്, അല്ലാഹു വാജിബാക്കിയ നമസ്കാരം, ഇങ്ങനെ അല്ലാഹു ഓരോരോ അടിമകൾക്കും വാജിബാക്കിയ കാര്യങ്ങൾക്ക് ശേഷം ഏറ്റവും ഉത്തമമായ വിഷയം ഇൽമ് പഠിക്കുക എന്നതാണെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, തലബുൽ ഇൽമി അഫ്ളൽ മിൻ സലാത്തിൻ നാഫിലത്തിൻ, സുന്നത്തായ നമസ്കാരത്തിനേക്കാളും ഏറ്റവും മഹത്വം ഇൽമ് പഠിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇമാം ഖതീബുൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് അൽ മുതഫഖ് വൽ മുതഫഖ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈയുടെ ഒരു അസർ കൊണ്ടുവരുന്നത്, ഇല്ലം യകുനിൽ ഫുഖഹാഉ ഔലിയാ അല്ലാഹി ഫിൽ ആഖിറ, ഫലൈസ ലില്ലാഹി വലിയ്യുൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദീൻ പഠിക്കുന്നവർ, അതിനുവേണ്ടി സമയം മാറ്റി വെച്ചവർ, ദീനിനെ പ്രചരിപ്പിക്കുന്നവർ, അവർ അല്ലാഹുവിന്റെ വലിയല്ലെങ്കിൽ, അവസാന നാളിൽ അവർ അല്ലാഹുവിന്റെ വലിയല്ലെങ്കിൽ അല്ലാഹുവിനൊരു വലിയില്ല. അവർ അള്ളാഹുവിന്റെ വലിയ അല്ലെങ്കിൽ അള്ളാഹുവിനൊരു വലിയില്ല. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമയം മാറ്റിവെച്ച ആലിമീങ്ങൾ, അതിനുവേണ്ടി സമയം മാറ്റിവെച്ച തുലബ തുല്ലാബുകൾ, അവരൊക്കെ അള്ളാഹുവിന്റെ വലിയ അല്ലെങ്കിൽ അള്ളാഹുവിന് മറ്റൊരു വലിയില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റഫ്ഉൽ മലാം അനിൽ അയ്മത്തുൽ അഅലാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഫയജിബു അലൽ മുസ്ലിമീന മുവാലാത്തുൽ മുഅ്മിനീൻ, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്, പരസ്പരം ബന്ധമുണ്ടാക്കുക എന്നുള്ളത്, പരസ്പരം സ്നേഹബന്ധമുണ്ടാവുക എന്നുള്ളത് വാജിബാണ്. ഖുസൂസനിൽ ഉലമ, പ്രത്യേകിച്ച് ഉലമാക്കളോട്, ഉലമാക്കളോട് സ്നേഹമുണ്ടാവണം. ഉലമാക്കളെ സ്നേഹിക്കൽ ദീനിന്റെ ഭാഗമാണ്. മഹബ്ബത്തുൽ ഉലമാഇ ദീനുൻ യുദാനുല്ലാഹു ബി, ഉലമാക്കളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ഒരു ഭാഗമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്തുകൊണ്ടാണ് ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, വഹും വറസത്തുൽ അംബിയ, അവരാകുന്നു അംബിയാക്കളുടെ അനന്തരാവകാശികൾ, അല്ലദീന ജഅലഹുമുല്ലാഹു ബിമൻസിലത്തിൽ നുജൂം, അവരെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളിലാണ്. യുഹ്തദ ബിഹിം ഫീ ളുമാത്തിൽ ബർരി വൽ ബഹർ, ഒരു യാത്ര പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രത്തിന്റെ പ്രകാശം അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ യാത്രയിൽ അവൻ ഉപകരിക്കുന്നത് പോലെ, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഏത് പ്രയാസത്തിന്റെ വേളയിലും, ഏത് സന്തോഷത്തിന്റെ നിമിഷത്തിലും അവന് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നത് ഉലമാക്കളാണ്. ആ ഉലമാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വാജിബാണെന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, അവരുടെ കാലഘട്ടങ്ങളിലൊക്കെ പറയാറുണ്ടായിരുന്നു, ഓ സഹോദര, നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ചെയ്യേണ്ടത് എന്താണ്? നീ ആലിമാവുക, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പദവി നീ ആലിമാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിനക്ക് ആലിമാവാൻ വേണ്ടി സാധിക്കുന്നില്ലെങ്കിൽ, അത്ര മഹത്വം നിനക്കില്ല എങ്കിൽ, മുതഅല്ലിമ, നീ ഇൽമ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെങ്കിലും ആവുക, ദീന് പഠിക്കാൻ വേണ്ടി പണ്ഡിതന്മാരുടെ അടുക്കിലേക്ക് പോവുക, അതിനുവേണ്ടി ജീവിതത്തിൽ ഒരു സമയം മാറ്റിവെക്കുക. ഫൈലം തസ്തത്യ ഫഅഹിബ്ബഹും, ഇനി നിനക്ക് ആലിമാവാൻ സാധിക്കുന്നില്ല, മുതഅല്ലിമാവാൻ സാധിക്കുന്നില്ല, ഈ രണ്ട് കാര്യങ്ങളും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫഅഹിബ്ബഹും ഏറ്റവും ചുരുങ്ങിയത് നീ ഉലമാക്കളെയും തുല്ലാബുകളെയും ഇഷ്ടപ്പെടുക, ഇനി ഇഷ്ടപ്പെടാനും നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഫഇല്ലം തസ്തതി ഫലാ തുബ്ഗിദുഹും അതിന് നിനക്ക് സാധിക്കുന്നില്ല എങ്കിൽ പ്രിയപ്പെട്ട സഹോദര ഒരു കാരണവശാലും ഉലമാക്കളെയും മുതഅല്ലിമീങ്ങളെയും നീ വെറുക്കരുത് എന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടങ്ങളിലൊക്കെ പറയാറുള്ളതായി അദ്ദേഹം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? ഇൽമു പഠിക്കുന്നതിന്റെ മഹത്വം, ഇൽമിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നതിന്റെ മഹത്വം, എത്രമാത്രം സമയം നമ്മുടെ ജീവിതത്തിൽ ഇൽമു പഠിക്കാൻ നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാനൊരു നസീഹത്തായിട്ടോ അല്ലെങ്കിൽ വഅളായിട്ടോ പറഞ്ഞ് കരയിപ്പിക്കാനോ ആഗ്രഹിക്കുന്നില്ല, മറിച്ച് ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ പറയാറുണ്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, ദീനിന്റെ അനുയായികളാണ്, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സമയം ദീന് പഠിക്കാൻ വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ട്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ സമയം ചെലവഴിക്കുന്നതിൽ ഏറ്റവും നല്ല സമയം അവൻ ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച സമയമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുക എന്നുള്ളത് മഹത്തായ കാര്യമാണ്, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇനി എന്താണ് ഇൽമു പഠിക്കുന്നതിന്റെ വിധി? സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമു പഠിക്കുക എന്നുള്ളത് വാജിബാണ്. ഓരോരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇൽമു പഠിക്കുക എന്നുള്ളത് വാജിബാണ്, നിർബന്ധമായും അവൻ പഠിച്ചിരിക്കണം. ഈ ഹദീസ് ഇമാം ഇബ്നു മാജയും ഇമാം അബൂ യഅലയും ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസ് സഹീഹ് ആണോ ളഈഫ് ആണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും ആ ഹദീസിന്റെ അർത്ഥം ശരിയാണെന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പ്രിയപ്പെട്ടവരെ, ഇൽമു പഠിക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. ഇനി പല ആൾക്കാരും ചോദിക്കും, ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൽമു പഠിക്കൽ വാജിബാണ് എങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളമാണ് അവൻ പഠിക്കേണ്ടത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരാൾ ചോദിച്ചു, കൈഫ യകൂനു തലബുൽ ഇൽമി വാജിബൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനെയും എങ്ങനെയാണ് ഇൽമു പഠിക്കൽ വാജിബാവുക? അദ്ദേഹം പറഞ്ഞു, മാ ലാ യസ്അലുൽ ഇൻസാൻ ജഹ്ലുഹു, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും അവൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതവൻ നിർബന്ധമായും പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരനാണ്. നമസ്കാരത്തെ സംബന്ധിച്ച്, നോമ്പിനെ സംബന്ധിച്ച്, ഇങ്ങനെ അവന്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങളും അവൻ പഠിക്കൽ നിർബന്ധമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സാധാരണ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം വാജിബല്ല. നേരെ മറിച്ച്, അവൻ ഹജ്ജിന് പോകുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് ഹജ്ജിനെ സംബന്ധിച്ച് പഠിക്കൽ അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. പണമില്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സകാത്തിന്റെ അഹ്കാം പഠിക്കുക എന്നുള്ളത് വാജിബായ കാര്യമല്ല. പക്ഷേ പണക്കാരനെ സംബന്ധിച്ചിടത്തോളം സകാത്തിന്റെ അഹ്കാം പഠിക്കുക എന്നുള്ളത് വാജിബാണ്, കാരണം അവൻ സകാത്ത് കൊടുക്കേണ്ടവനാണ്. ഇങ്ങനെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആവശ്യമാകുന്ന മേഖലകൾ ഏതാണോ അതനുസരിച്ചുകൊണ്ട് ഇൽമു പഠിക്കൽ വാജിബാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇൽമു പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൽമു പഠിക്കാൻ വേണ്ടി ആരംഭിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്? പല ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്, അവർ തുടങ്ങുന്നത് തന്നെ വലിയ വലിയ ഗ്രന്ഥങ്ങളിലായിരിക്കും, സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം ഒക്കെ വെച്ചിട്ടായിരിക്കും പല ആൾക്കാരും പഠിക്കുന്നത്. ഇതൊരിക്കലും ഉലമാക്കളുടെ രീതിയല്ല, മറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ചെറുതു മുതൽ തുടങ്ങുക, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ആരംഭിക്കുക. അതായിരുന്നു ഉലമാക്കളുടെ രീതി, അതാണ് ഉലമാക്കൾ പഠിപ്പിച്ചു തന്ന രീതി. ആ ഒരു രീതിയിൽ നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി ഇമാം സഖാവി അദ്ദേഹത്തിന്റെ ഫതഹുൽ മുഗീസിൽ ഉദ്ധരിക്കുന്നു, മൻ റാമൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംലതൻ, ആരെങ്കിലും ഇൽമ മൊത്തത്തിൽ കുറേ പഠിക്കാൻ വേണ്ടി പെട്ടെന്ന് ആഗ്രഹിച്ചാൽ അവനിൽ നിന്ന് മൊത്തത്തിൽ ഇൽമ പോകും. എന്ന് പറഞ്ഞാൽ, ഒരാൾ കുറേ വലിയ വലിയ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വലിയ വലിയ മസലകളൊക്കെ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ അവന് പഠിക്കാൻ വേണ്ടി സാധിച്ചാലും പെട്ടെന്ന് ഇൽമ അവനിൽ നിന്ന് പോകും. എന്തുകൊണ്ടാണ്? വഇന്നമാ യുത്ലബുൽ ഇൽമു അലാ മർദിൽ അയ്യാമി വല്ലയാലി, ഇൽമ പഠിക്കേണ്ട മൻഹജ് ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, ധാരാളം ദിവസങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇൽമു പഠിക്കേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഇൽമിന്റെ തുടക്കം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു റബ്ബാനിയായ ശരിയായ ആലിമിന്റെ വിശേഷണം പറയുന്നു, അല്ലദീ യതഅല്ലം സിഗാറൽ മസായിൽ, ചെറിയ ചെറിയ മസലകളാണ് അവൻ ആദ്യം പഠിക്കുക, ചെറിയ ചെറിയ കാര്യങ്ങൾ അവൻ ആദ്യം പഠിക്കും, എന്നിട്ടാണ് വലിയ വലിയ വിഷയങ്ങൾ അവൻ പഠിക്കുക. അതാണ് ഒരു ശരിയായ ആലിമിന്റെ അല്ലെങ്കിൽ ശരിയായ ഒരു വിദ്യാർത്ഥിയുടെ അടയാളം എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൽമ പഠിക്കാൻ നമ്മളൊരു സമയം മാറ്റിവെക്കണം, വാജിബായ കാര്യമാണത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ പഠിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാർ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കുക. ആദ്യം ചെറിയ ചെറിയ കാര്യങ്ങൾ, ആദ്യം ചെറിയ ചെറിയ മസലകൾ, എന്നിട്ട് വലിയ വലിയ മസലകളിലേക്ക് പോവുക. അതല്ലാതെ ചില വിദ്യാർത്ഥികൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ പഠനം തുടങ്ങുമ്പോൾ തന്നെ വലിയ വലിയ കിതാബുകളാണ് അവർ പഠിക്കുന്നത്. പലരുടെയും ചോദ്യം എന്താ, എത്ര വർഷം കൊണ്ട് ആലിമാവാൻ വേണ്ടി സാധിക്കുക? ഞാൻ എത്ര വർഷം പഠിക്കേണ്ടി വരിക, എത്ര വർഷം കൊണ്ട് ഇത്രയും അധികം പഠിക്കാൻ വേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേ അൽമിന്റെ തുടക്കം, നമ്മൾ തുടങ്ങ് ചെറിയ ചെറിയ മസാലകളെ വെച്ച് തുടങ്ങ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിയത്ത് സാദിഖാണെന്ന് അറിഞ്ഞാൽ, സത്യമാണെന്ന് അറിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൽമിൽ ബറക്കത്ത് നൽകും. അതല്ലാതെ പെട്ടെന്ന് ധാരാളം പഠിക്കണമെന്നൊരു ചിന്ത ഒരിക്കലും ഒരു ത്വാലിബിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ചിന്ത അല്ല എന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദർസിന്റെ ഉദ്ദേശം, ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചകളിലും നടക്കുന്ന ഈ ഒരു ദർസിന്റെ ഉദ്ദേശം എന്താണ്? ചില ഇഖ്വകൾ അൽഹംദുലില്ലാ ജസാഹുമുല്ലാഹു ഖൈറൻ, ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അൽ അർബഊന നവവിയ എന്ന ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട ഒരു ദർസ് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അൽ അർബഊന നവവിയ എന്നൊരു ഗ്രന്ഥമാണ്. എല്ലാ ബുധനാഴ്ചകളും അതിന്റെ ദർസ് നടക്കും. ഇന്ന് ആ ഒരു കിതാബിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അടുത്ത ബുധനാഴ്ച മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചകളിലും ഓരോരോ ഹദീസ് നമ്മൾ വിശദീകരിക്കുന്നതായിരിക്കും. അത് കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരിമാരോടും പറയാനുള്ള നസീഹത്ത്, ആ ഹദീസ് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, ആ ഹദീസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, അത് ഹിക്മ ചെയ്യാൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പരസ്പരം നമ്മുടെ ഭാര്യമാർ കേൾക്കുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർക്ക് ഹദീസ് കേൾപ്പിച്ചു കൊടുക്കുക, അതേപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് കേൾപ്പിച്ചു കൊടുക്കുക, ഹദീസ് മനഃപ്പാഠമാക്കിയതിനു ശേഷം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കുക. അങ്ങനെ ജീവിതത്തിൽ നല്ലൊരു ഇൽമിയായ ജീവിതം നയിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമായ അൽ അർബഊൻ നവവി എന്ന ഗ്രന്ഥത്തെ സംബന്ധിച്ച് വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ആ ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് യഹ്യ ബിൻ ഷറഫ് അന്നവവി എന്ന് പറയുന്ന അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വലിയൊരു ഇമാമാണ്. ശാഫിഈ മദ്ഹബിലെ രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന പണ്ഡിതൻ യഹ്യ ബിൻ ഷറഫ് അന്നവവി അബൂ സക്കരിയ്യ, അദ്ദേഹത്തിന് നവവി എന്നാണ് എല്ലാവരും കേൾക്കാറുള്ളത്. അത് നമ്മൾക്ക് നവവി എന്നും പറയാം, നവാവി എന്നും പറയാം, രണ്ടും ശരിയാണ്. അബൂ സക്കരിയ്യ യഹ്യ ബിൻ ഷറഫ് അന്നവവി. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കിതാബ് വളരെ പ്രസിദ്ധമായ ഒരു കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ എഴുതിയിരിക്കുന്ന ഈ ഒരു കിതാബ് വന്നിരിക്കുന്ന മൂന്ന് ഘട്ടങ്ങളാണ്. അതൊന്ന് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഉസ്മാൻ ബിൻ അബ്ദുറഹ്മാൻ അഷ്ഹർസൂരി ഇബ്നു സലാഹ് എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ദീനിന്റെ അടിസ്ഥാനപരമായ ചില ഹദീസുകൾ പഠിപ്പിക്കാൻ വേണ്ടി ക്ലാസുകൾ ആരംഭിച്ചു. അങ്ങനെ അദ്ദേഹം ഏകദേശം 26 ഹദീസുകൾ ഒരുമിച്ച് കൂട്ടുകയും ആ ഹദീസ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ആരംഭിക്കുകയും ചെയ്തു. ഇമാം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി 26 ഹദീസുകൾ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹമാണത് ഒരുമിച്ചു കൂട്ടിയത്, അദ്ദേഹമാണത് പഠിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ചത്. കുറെ കാലഘട്ടം കഴിഞ്ഞു, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വന്നു. അദ്ദേഹം ഈ 26 ഹദീസുകൾ നോക്കി. ആ 26 ഹദീസുകൾ മാത്രം പോരാ, അതിന്റെ കൂടെ വളരെ പ്രധാനപ്പെട്ട 16 ഹദീസുകളും കൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ കൂടെ 16 ഹദീസുകൾ ചേർത്തു. അങ്ങനെ ഇമാം ഇബ്നു സലാഹ് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന 26 ഹദീസും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്ന 16 ഹദീസും ചേർത്ത് 42 ഹദീസുകൾ ഉൾക്കൊള്ളിച്ച ഗ്രന്ഥമാണ് അൽ അർബഊൻ നവവിയ്യ. പല ആൾക്കാരുടെയും ധാരണ അനുസരിച്ച് അത് പൂർണ്ണമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തെരഞ്ഞെടുത്ത ഹദീസുകളല്ല, മറിച്ച് അതിൽ 26 ഹദീസുകൾ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി തെരഞ്ഞെടുത്തതാണ്. എന്തുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട ചില ഹദീസുകൾ മാത്രം തെരഞ്ഞെടുത്തത്? ദീനിന്റെ അടിസ്ഥാനപരമായ ഹദീസുകൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ ഒരു കിതാബാണ് നമ്മൾ പഠിക്കുന്നത്. ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന 26 ഹദീസുകൾ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന 16 ഹദീസുകൾ, മൊത്തത്തിൽ എല്ലാം കൂടി 42 ഹദീസുകൾ. പിന്നെ എന്തുകൊണ്ടാണ് അൽ അർബഊന നവവി എന്ന് പറയുന്നത്? ഇമാം നവവിയുടെ 40 ഹദീസുകൾ, അത് അറബികളുടെ ഒരു ശൈലിയാണ്. അറബികൾ പൊതുവെ ചെയ്യാറുള്ള ഒരു രീതിയാണ്, എപ്പോഴും കസറ് ഒഴിവാക്കാൻ വേണ്ടി പരിശ്രമിക്കും. എന്ന് പറഞ്ഞാൽ 42 എന്നുള്ളത് അവർ പൊതുവെ പറയാറുള്ളത് 40 എന്നാണ്. ഉദാഹരണത്തിന് അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ര സനീൻ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് 10 ഖിദ്മത്ത് ചെയ്തു. വാസ്തവത്തിൽ അനസ് റളിയല്ലാഹു അൻഹു 13 ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ എണ്ണത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ള ഒരു കാര്യമാണ്, അറബികളുടെ രീതിയിൽ അവർ പൊതുവെ അത്തരത്തിൽ പ്രയോഗിക്കാറില്ല, മറിച്ച് അവർ 10-20 ആ രീതിയിലാണ് അവർ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം അൽ അർബഊൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. വാസ്തവത്തിൽ ആ കിതാബിൽ 42 ഹദീസുകളാണ്, അതല്ലാതെ 40 ഹദീസുകളല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി 26 ഹദീസുകൾ എഴുതി, അതിലേക്ക് 16 ഹദീസുകൾ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുമിച്ച് കൂട്ടി. ഈ 42 ഹദീസുകളാണ് ദീനിന്റെ അടിസ്ഥാനപരമായ ഹദീസുകൾ എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതിനുശേഷം വന്ന പണ്ഡിതനാണ് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി സൈനുദ്ദീൻ അബ്ദുറഹ്മാൻ. അദ്ദേഹം വരികയും ആ കിതാബിലേക്ക്, 42 ഹദീസുകളുള്ള ആ ഗ്രന്ഥത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട 8 ഹദീസുകൾ കൂടി ചേർക്കുകയും ജാമിഉൽ ഉലൂമി വൽ ഹിക്കം ഫി ശർഹി 50 ഹദീസ മിൻ ജവാമിഉൽ കലം എന്ന ഗ്രന്ഥത്തിൽ 50 ഹദീസുകളുടെ ശർഹ് വിശദീകരണം അദ്ദേഹം എഴുതി ചേർക്കുകയും ചെയ്തു. ഇപ്പൊ 3 ഘട്ടങ്ങളാണ് ഈ ഗ്രന്ഥത്തിന്. ആദ്യം ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹി 26 ഹദീസുകൾ ക്രോഡീകരിച്ചു. അതിലേക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 16 ഹദീസുകൾ ചേർത്തു. അൽ അർബഊന നവവിയ എന്ന പേരിൽ 42 ഹദീസുകളുള്ള ആ ഗ്രന്ഥം അറിയപ്പെട്ടു. അതിനുശേഷം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി അലൈഹി അതിലേക്ക് 8 ഹദീസുകൾ ചേർക്കുകയും മൊത്തത്തിൽ 50 ഹദീസ് ആവുകയും ചെയ്തു. അതാണ് ആ ഒരു ഗ്രന്ഥം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയിരിക്കുന്ന 42 ഹദീസുകളുള്ള ആ ഒരു ഗ്രന്ഥമാണ്. പ്രിയപ്പെട്ടവരെ, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഉലമാക്കൾ 40 ഹദീസുകളുള്ള ധാരാളം ഗ്രന്ഥം രചിച്ചിട്ടുണ്ടല്ലോ, എന്താണ് അതിന്റെ പിന്നിലെ രഹസ്യം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹത്തിന്റെ അർബഊന നവവിയുടെ മുഖദ്ദിമയിൽ പറയുന്നു, ധാരാളം പണ്ഡിതന്മാർ 40 ഹദീസുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അതിൽ 10 ഉലമാക്കളുടെ പേര് പറയുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നുൽ മുബാറക്, ഇമാം ദാറുഖുത്നി, ഇമാം ബൈഹഖി, ഇമാം സ്വാബൂനി എന്നിങ്ങനെ ധാരാളം പണ്ഡിതന്മാർ 40 ഹദീസുകൾ അങ്ങനെ രചിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ദീൻ പ്രചരിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതല്ലാതെ പല ആൾക്കാരും തിരിച്ചിരിക്കുന്നത് പോലെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, വൈഫായ ഹദീസുകളിൽ ചില ഹദീസുകൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും 40 ഹദീസുകൾ എഴുതുകയാണെങ്കിൽ ഞാൻ അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും 40 ഹദീസ് എഴുതിയാൽ അവസാന നാളിൽ ഞാൻ അവന് ശുപാർശകനായിരിക്കും. അതേപോലെ തന്നെ അവൻ ഇന്ന പ്രതിഫലമുണ്ടെന്നൊക്കെ ചില ഹദീസുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ ഹദീസുകളൊക്കെ വൈഫാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തൽഖീഫുൽ ഹബീറിൽ പറയുന്നതായി നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, 40 ഹദീസിന്റെ പ്രത്യേകിച്ച് ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞതായി എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. പക്ഷേ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 40 ഹദീസുകൾ എഴുതാനുള്ള കാരണം ഒരിക്കലും ഇത്തരത്തിലുള്ള ലൈഫായ ഹദീസുകളല്ല, മറിച്ച് ഇതിന് മുമ്പ് എഴുതിയിരിക്കുന്ന ഉലമാക്കളുടെ ആ പാത പിൻപറ്റിക്കൊണ്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചകളിലുമായി ഈ ഹദീസ് ഗ്രന്ഥം നമ്മൾ ഓരോ ഹദീസ് വെച്ചുകൊണ്ട് പഠിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കേൾക്കുവാനും പഠിക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരം അല്പം സ്പീഡായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത്തരത്തിൽ കുറച്ച് സ്പീഡായിട്ട് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഇൽമ് പഠിക്കുവാനും മനസ്സിലാക്കുവാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സംസാരത്തിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്, വല്ല ശർറും ഉണ്ടെങ്കിൽ എന്റെയും പിശാചിന്റെയും ഭാഗത്തു നിന്നുള്ളതാണ്. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.